الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وعلانيتها وسرها. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم اكفنا بحلالك عن حرامك، وأغننا بفضلك عمن سواك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد، سهودرن علي الأربعون النووية എന്ന പ്രസിദ്ധമായ കിതാബിൻ്റെ മൂന്നാമത്തെ ദർസിലാണ് നമ്മളുള്ളത്. അൽ അർബഊനിലെ രണ്ടാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഹദീസ് ഞാൻ വായിക്കുകയാണ്. അൻ ഉമറ റളിയല്ലാഹു അൻഹു അയ്ദൻ ഖാല ബൈനമ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ اطلع علينا رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه أثر السفر ولا يعرفه منا أحد حتى جلس إلى النبي صلى الله عليه وسلم فأسند ركبتيه إلى ركبتيه وأضع كفيه على فخذيه وقال يا محمد أخبرني عن الإسلام فقال رسول الله صلى الله عليه وسلم الإسلام أن تشهد أن لا إله إلا الله وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا قال صدقت فعجبنا له يسأله ويصدقه قال فأخبرني عن الإيمان قال أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر وتؤمن بالقدر خيره وشره قال صدقت قال فأخبرني عن الإحسان قال أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك قال فأخبرني عن الساعة قال ما المسؤول عنها بأعلم من السائل قال فأخبرني عن أماراتها قال أن تلد الأمة ربتها وأن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان ثم انطلق فلبثت مليا ثم قال يا عمر أتدري من السائل قلت الله ورسوله أعلم قال فإنه جبريل അതാകും യുഅല്ലിമുകും ദീനകും. ഇതാണ് ഹദീസ്. ഈ ഹദീസ് ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ ഈ ഹദീസ് പ്രസിദ്ധമാണ്. ജിബ്രീലിൻ്റെ ഹദീസ്. ഈ ഹദീസിൻ്റെ ഏകദേശം വാക്കർത്ഥം ഞാൻ ആദ്യം പറയാം ഇൻഷാ അല്ലാഹ്, അതിനുശേഷം വിശദീകരിക്കാം. അന ഉമർ റളിയല്ലാഹു അൻഹു അയ്ദൻ, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിവായത്ത്. അയ്ദൻ എന്ന് പറഞ്ഞാൽ ഉമറിൽ നിന്ന് തന്നെ എന്നാണ് ഇവിടെ ഉദ്ദേശം. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? തൊട്ടു മുമ്പുള്ള ഹദീസും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസായതുകൊണ്ട്. ഖാൽ, അവിടുന്ന് റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസ് ഉമറിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. ഉമറിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. നിഅമൽ വലദു വൽ വാലിദ്, എത്ര നല്ല ഉപ്പയും മകനുമാണ്. ആ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് ഉമറിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത്. ഈ ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലെ ഒന്നാമത്തെ ഹദീസാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലെ മുഖദ്ദിമക്ക് ശേഷം, അതിൽ ആമുഖത്തിനു ശേഷം, കിതാബുൽ ഈമാനിൽ ഒന്നാമത്തെ ഹദീസായി ഇമാം മുസ്ലിം കൊണ്ടുവന്നത് ഈ ഹദീസാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഇല്ല. പക്ഷേ ഈ വിഷയം ജിബ്രീൽ വന്നതും ചോദിച്ചതും പോയതുമൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നതായി ബുഖാരിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് ഹദീസിനെ നമ്മൾ ഒന്നായിട്ടല്ല എണ്ണുക, രണ്ടായിട്ടാണ്. കാരണം ഹദീസ് എണ്ണുക അത് റിവായത്ത് ചെയ്യുന്ന സഹാബിയെ നോക്കിയിട്ടാണ്. ഒരേ സംഭവമായിക്കോട്ടെ, ഒരേ വാക്കുകളും ഒരേ ആശയമൊക്കെ ആകട്ടെ, രണ്ട് സഹാബിയാണോ റിവായത്ത് ചെയ്യുന്നത്? ആ രണ്ടും ഒന്നാണെന്ന് പറയില്ല. ഒന്ന് മറ്റതിൻ്റെ ആവർത്തനാണെന്ന് പറയുകയില്ല. പിന്നെ എന്താണ് പറയുക? രണ്ടും രണ്ടു ഹദീസാണ്. ഹദീസിനെ എണ്ണുക റിവായത്ത് ചെയ്യുന്ന സഹാബിയെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ബുഖാരിയിൽ ഇത്ര ഹദീസുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബുഖാരിയിൽ ആവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്ര ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഒരേ ഹദീസ്, ഒരേ വാക്കുകൾ രണ്ട് സഹാബിമാർ റിവായത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ടായിട്ടാണ് എണ്ണുക, അങ്ങനെയാണ് എണ്ണം പിടിക്കുക. അത് ഹദീസ് വിജ്ഞാനത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ റിവായത്ത് ചെയ്യുന്നതായി ഈ സംഭവം സഹീഹ് ബുഖാരിയിലുണ്ട്. ഈ സംഭവം ജിബ്രീൽ വന്നതും പോയതും, പക്ഷേ ലഫ്ളുകളിൽ പദങ്ങളിൽ ചില വ്യത്യാസങ്ങൾ കാണാം, പദങ്ങളിൽ ചില വ്യത്യാസങ്ങൾ കാണാം. ചില റിവായത്തുകളിൽ ചില കാര്യങ്ങൾ അധികം വന്നിട്ടുണ്ടാവും, ചില കാര്യങ്ങളിൽ ചില റിവായത്തുകളിൽ ചില കാര്യങ്ങൾ കുറവ് വന്നിട്ടുണ്ടാവും. അതൊന്നും ഹദീസ് അതിന് ന്യൂനതയുണ്ട് എന്നതിനുള്ള തെളിവല്ല. ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് ഹദീസിൻ്റെ സത്യസന്ധതയ്ക്കുള്ള തെളിവാണ്, മറിച്ച് ഹദീസിൻ്റെ സത്യസന്ധതയ്ക്കുള്ള തെളിവാണ്. കാരണം റാവിമാർ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ അത്രമാത്രം സത്യസന്ധത പാലിക്കുന്നവരാണ്. അവർക്ക് കിട്ടിയ വാക്കുകൾ അങ്ങനെ തന്നെ പറയും. എത്രത്തോളം അവർ അവരുടെ ഉസ്താദ് മറ്റൊരു ഉസ്താദിൽ നിന്ന് റിവായത്ത് ചെയ്താൽ ആ ഉസ്താദിൻ്റെ പേരെങ്ങനെയാണോ പറഞ്ഞത് അതുപോലും അതുപോലെ പറയും, അതുപോലും അതുപോലെ പറയാൻ മുഹദ്ദിസുകളിൽ പലരും അതീവ ശ്രദ്ധ കാണിച്ചിരുന്നു. അപ്പോൾ ഹദീസുകളുടെ സത്യതയ്ക്കുള്ള തെളിവാണ് ഇതെല്ലാം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബൈനമാ നഹ്നു ജുലൂസുൻ, ഞങ്ങൾ ഇരിക്കുകയായിരുന്നു ഇൻദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ. ദാത യൗമിൻ, ഒരു ദിവസം. ഇദ്, അപ്പോൾ അതാ, തല എന്ന് പറഞ്ഞാൽ ഉദിച്ചു, തല അലൈന, അതാ ഞങ്ങൾക്ക് നേരെ ഉദിച്ചു വരുന്നു, പെട്ടെന്ന് വരുന്നു. ഒരാൾ നേരത്തെ ദൂരന്ന് വരുന്നത് ഒന്നും കാണാതെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക എന്നർത്ഥത്തിലാണ് തല ഉപയോഗിക്കുക. തല അലൈന റജുലുൻ, അതാ ഞങ്ങളിലേക്ക് അവിടെ ഒരു മനുഷ്യൻ, ഒരാൾ നമ്മുടെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഷദീദു ബയാദ് സിയാബ്, ഷദീദു ബയാദ് സിയാബ്, വെളുവെളുത്ത വസ്ത്രമാണ്, കട്ടു അഥവാ നല്ല വെള്ള വസ്ത്രം. ബയാദ് വെള്ള, ഷദീദ് എന്നാൽ കടും വെള്ള അഥവാ വെളുവെളുത്ത, മലയാളത്തിൽ അങ്ങനെയാണല്ലോ പറയാം. ഷദീദു ബയാദ് സിയാബ്, വെളുവെളുത്ത വസ്ത്രം ധരിച്ച, ഷദീദു സവാദി ശഅർ, കറുകറുത്ത മുടിയുള്ള, വെളുവെളുത്ത വസ്ത്രം ധരിച്ച കറുകറുത്ത മുടിയുള്ള ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ലാ യുറ അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ കാണുന്നില്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണാനില്ല. അസറു സഫരി, യാത്രയുടെ അടയാളങ്ങളൊന്നും, യാത്ര ചെയ്തു വന്നാൽ കാണേണ്ട അടയാളങ്ങൾ, പൊടി പാറുക, മുടി ചടപിടിക്കുക, അല്ലെങ്കിൽ ഒരു അങ്ങനെ വസ്ത്രത്തിലും ശരീരത്തിലൊന്നും യാത്ര ചെയ്തു വന്നാൽ, യാത്ര ചെയ്യാത്തവനെ പോലെ അല്ലല്ലോ, പ്രത്യേകിച്ച് മരുഭൂമിയിൽ, പ്രത്യേകിച്ച് മരുഭൂമിയിൽ. ഇന്നത്തെ പോലെ നമ്മൾ ഗ്ലാസ്സൊക്കെ അടച്ച് തണുപ്പിച്ച് അങ്ങനെ പോകുന്നല്ലോ പുറമേക്ക്, അങ്ങനെയാണ് യാത്ര ഈ ഇന്നത്തെ കാലത്തെ പോലെയല്ല മുമ്പുള്ള യാത്ര. ഇന്നത്തെ കാലത്ത് സൗകര്യങ്ങളിൽ യാത്ര പോയാലും യാത്ര ചെയ്താൽ ഒരു മനുഷ്യൻ തളരും. യാത്ര എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖത്താഅത്തു മിനൽ അദാബ്, അത് ഒരു ശിക്ഷയുടെ കഷ്ണമാണ്. ശിക്ഷ എന്നാൽ അതിൻ്റെ അർത്ഥം പ്രയാസം എന്നാണ് അവിടെ ഉദ്ദേശം. കാരണം യംനഉ അഹദകും താമഹു വശറാബഹു വനഉമ, ഒരാളുടെ ഭക്ഷണവും വെള്ളവും അതുപോലെ ഉറക്കവുമെല്ലാം തടസ്സപ്പെടും യാത്ര. അതുകൊണ്ടാണ് യാത്രയിൽ അള്ളാഹു പല ഇളവുകളും തന്നിട്ടുള്ളത്. അപ്പോൾ യാത്രയുടെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. വലാ യഅരിഫുഹു, എന്നാൽ അദ്ദേഹത്തെ അറിയുകയുമില്ല. മിന്ന അഹദ്, ഞങ്ങളിൽ നിന്നും ഒരാളും അദ്ദേഹത്തെ അറിയുകയുമില്ല. അപ്പോൾ ദൂരെ നിന്ന് വന്നാളാണ്, അപ്പോൾ യാത്രയുടെ അടയാളം കാണണം, അതുമില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ എന്തോ ഒരു അത്ഭുതം, ഒരാശ്ചര്യം അദ്ദേഹത്തിൻ്റെ വരവിലുണ്ട്. ഹത്ത ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അദ്ദേഹം വന്ന് എന്ത് ചെയ്തു? ജലസൈല നബി സല്ലല്ലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിരുന്നു. ഫഅസ്നദ, അദ്ദേഹം ചേർത്ത് വെച്ചു, റുക്ബതൈഹി, അദ്ദേഹത്തിൻ്റെ ഇരു കാൽമുട്ടുകൾ, ഇല റുക്ബതൈഹി, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകളിന്മേൽ ചേർത്ത് വെച്ചു, അത്രയും അടുത്തിരുന്നു. വവദ, എന്നിട്ട് അദ്ദേഹം വെച്ചു, കഫൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകൾ, അല ഫഹിദൈഹി, അദ്ദേഹത്തിൻ്റെ ഇരു തുടകളിന്മേൽ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാൽമുട്ടുകൾ ചേർത്ത് വെച്ചു, ഇരു കൈകൾ തൻ്റെ തുടകളിന്മേൽ വെച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്നു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, അത് അറബികൾ വിളിക്കുന്ന പോലെയാണ് വിളിച്ചത്. യാ റസൂലുള്ളാഹ് എന്ന് സഹാബികൾ വിളിക്കുന്നത് പോലെ അറബികൾ ബാദിയത്തിൽ താമസിക്കുന്ന, മരുഭൂമിയുടെ ഉള്ളിൽ താമസിക്കുന്ന അറബികളെ പോലെയാണ് വിളി. യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, അഖ്ബിർനി, എനിക്ക് പറഞ്ഞു തന്നാലും അറിയിച്ചു തന്നാലും, അനിൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു, ഇസ്ലാം എന്നാൽ അന്തഷഹദ, നീ സാക്ഷ്യം വഹിക്കലാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന്, അഥവാ അല്ലാഹു അല്ലാതെ മറ്റാരും അത് ആരാധനക്കർഹനായില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് നീ സാക്ഷ്യം വഹിക്കലാണ്. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാകുന്നു, അള്ളാഹു അയച്ച അവൻ്റെ തിരുദൂതരാകുന്നു എന്നും നീ സാക്ഷ്യം വഹിക്കലാണ്. വ തുഖീമ സ്സലാത്ത, അതുപോലെ നീ നിസ്കാരം നിലനിർത്തലാണ്. വ തുഖീമ സ്സലാത്ത വ തുഅതിയ സകാത്ത, അതുപോലെ നീ സകാത്ത് കൊടുക്കലാണ്. വ തസൂമ റമദാൻ, റമദാനിൽ നീ നോമ്പ് നോക്കലുമാണ്. വ തഹുജ്ജൽ ബൈത, നീ അൽ ബൈത്തിൽ അഥവാ കഅബയിലേക്ക് ഹജ്ജിന് ചെല്ലനാണ്. കഅബയിലേക്ക് ഹജ്ജ് എന്ന് പറയുന്നത്, ഹജ്ജ് കഅബയ്ക്ക് പുറത്തും ഹജ്ജിൻ്റെ കർമ്മങ്ങളുണ്ട്, അറഫ, മുസ്തലിഫ, മിന ഇതിലൊക്കെ, പക്ഷേ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ കേന്ദ്രം കഅബയാണ് എന്നതുകൊണ്ടാണ്. ബാക്കി അമലുകളൊക്കെ അതിൻ്റെ അനുബന്ധങ്ങളാണ്, ബാക്കി അമലുകളൊക്കെ അതിൻ്റെ അനുബന്ധങ്ങളാണ് എന്നതുകൊണ്ടാണ് ബൈത്തിലേക്ക് ഹജ്ജിനെ ചേർത്ത് പറയുന്നത്. അപ്പോൾ തഹജ്ജൽ ബൈത്ത, ഇനി സ്തതഅത, നിനക്ക് സാധിക്കുമെങ്കിൽ, ഇലൈഹി, അതിലേക്ക് സബീരൻ, മാർഗം, അഥവാ അവിടെ എത്താൻ നിനക്ക് സാധിക്കുമെങ്കിൽ, അതിനുള്ള യാത്രാവിഭവവും വാഹനവും ആരോഗ്യവുമെല്ലാം ആ പറഞ്ഞതിൽ ഉൾപ്പെടും. അതൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ഹജ്ജ് ചെയ്യൽ. ഈ ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങൾ ഇതാണ് ഇസ്ലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കുക, നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, റമദാനിൽ നോമ്പ് നോൽക്കുക, സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യുക. ഖാല സദഖ്ത, ഖാല, അപ്പോൾ ചോദിച്ച ആൾ പറയുന്നു സദഖ്ത, താങ്കൾ പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. ഫഅജിബ്ന ലഹ്, അപ്പോൾ ഉമർ ഈ ഹദീസ് റിവായത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅജിബ്ന ലഹ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അജബ് തോന്നി, അത്ഭുതം തോന്നി. യസ്അലുഹു വയുസദ്ദിഖുഹു, അദ്ദേഹം തന്നെ ചോദിക്കുകയും അദ്ദേഹം തന്നെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു, ശരിയാണെന്ന് ശരിവെക്കുകയും ചെയ്യുന്നു. ചോദിച്ച ആൾ തന്നെ ശരിയാണെന്ന് പറയാം. അപ്പോൾ അറിയാത്ത ആളല്ല, അറിയാത്ത ആളുടെ ചോദ്യമല്ല. അപ്പോൾ വീണ്ടും ആശ്ചര്യമായി അവർക്ക്. ഖാൽ, വന്ന ആൾ, ആഗതൻ വീണ്ടും ചോദിക്കുന്നു, ഫ അഖ്ബിർനി, എങ്കിലെനിക്ക് പറഞ്ഞു തരൂ, അനിൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന്, എന്താണ് ഈമാൻ എന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹ് വമലായികത്തി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരി. ഈമാൻ എന്നാൽ അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. വമലായികത്തിഹി, അവൻ്റെ മലക്കുകളിൽ, വകുതുബിഹി അവൻ്റെ കിതാബുകളിൽ, വറസൂലിഹി അവൻ്റെ റസൂലുകളിൽ, വൽയൗമിൽ ആഖിർ അന്ത്യദിനത്തിൽ, വതുഅ്മിന ബിൽ ഖദരി, അതുപോലെ നീ ഖദറിൽ വിശ്വസിക്കലാണ്, അല്ലാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കലാണ്. ഖൈരിഹി വശർരി, അതിലെ ഖൈറിലും ഷർറിലും, അതിലെ ഖൈറിലും ഷർറിലും മനുഷ്യർക്ക് നന്മയായി അനുഭവപ്പെടുന്നുണ്ടാവും, ഷർറായി അനുഭവപ്പെടുന്നുണ്ടാവും, രണ്ടും അള്ളാഹുവിൽ നിന്നാണ്, എല്ലാം അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാണ്. ഖാല സദഖ്ത, അപ്പോൾ ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം പറഞ്ഞു, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള ഈമാൻ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ അവനിറക്കിയ കിതാബുകളിൽ ഉള്ള ഈമാൻ, അവൻ അയച്ച റസൂലുകളിലുള്ള ഈമാൻ, അന്ത്യദിനത്തിലുള്ള ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം, അതുപോലെ ഖൈറും ഷർറുമായ എല്ലാം അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാകുന്നു എന്ന ഈമാൻ, ആറ് ഈമാൻ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ വന്ന ആൾ വീണ്ടും പറഞ്ഞു, സദഖ്ത, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഖാല ഫ അഖ്ബിർനി അനിൽ ഇഹ്സാൻ, വീണ്ടും ചോദിക്കുന്നു, എനിക്ക് ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞു തരൂ. ഇഹ്സാൻ എന്നതിൻ്റെ വാക്കർത്ഥം നന്മ എന്നാണ്, ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്നതാണ് അതിൻ്റെ ലുഖത്തിലെ അർത്ഥം, നല്ലവർക്ക് ചെയ്യുക. ഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ, ഇഹ്സാൻ എന്നാൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അള്ളാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു, ഇനി നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, അവൻ നിന്നെ കാണുന്നുണ്ട്, നീ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. ഖാൽ, വീണ്ടും ചോദിച്ചു, ഫഅഖ്ബിർനി അനി സാഅ, എങ്കിൽ സാഅത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. എന്താണ് ആ സാഅ? ആ സമയം, അതേത് സമയം? അന്ത്യസമയം, ഖിയാമത്ത് നാൾ, അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടയാളല്ല, അഥവാ ചോദിക്കപ്പെട്ട ഞാനല്ല, ബി അഅലം, അറിവുള്ള ആളല്ല, മിനസ്സായൽ, ചോദിച്ച ആളേക്കാൾ. ചോദിച്ച ആൾക്കും അതറിയില്ല, ചോദിക്കപ്പെട്ട എനിക്കും അറിയില്ല. ചോദിച്ച ആളുടെ അറിവ് എന്താണോ ആവശ്യത്തിൽ, അതുപോലെ തന്നെയാണ് ചോദിക്കപ്പെട്ട ആളുടെ അറിവും എന്ന് പറഞ്ഞാൽ അറിയില്ല. ഖാൽ. അപ്പോൾ വന്ന ആൾ പറഞ്ഞു ഫ അഖ്ബിർനി, എനിക്ക് അറിയിച്ചു തരുമെങ്കിൽ അൻ അമാറാത്തിഹ, അതിൻ്റെ അടയാളങ്ങളെ കുറിച്ച്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ മുമ്പേ വരുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ. ഖിയാമത്ത് നാളിൽ പല ലക്ഷണങ്ങളുണ്ട്, ചിലതാണ് ഇവിടെ പറയുന്നത്. അൻ തലിദ, പ്രസവിക്കലാണ്. അൽ അമതു, അമത്തെന്നാൽ അടിമസ്ത്രീ. അബ്ദുൻ എന്നതിൻ്റെ മുഅന്നസാണ് അമതുൻ, അബ്ദു പുരുഷനാണ് പറയുക, അടിമ. അമതുൻ എന്ന് പറഞ്ഞാൽ അടിമസ്ത്രീ. ഇമാ ഉൻ എന്നാണ് അതിൻ്റെ ബഹുവചനം. അൻതലിദൽ അമതു റബ്ബതഹ, അടിമസ്ത്രീ അവളുടെ യജമാനത്തിയെ പ്രസവിക്കലാണ്. വ അൻതറ, അതുപോലെ നീ കാണലുമാണ്. അൽ ഹുഫാത്ത് അൽ ഉറാത്ത് അൽ ആലത്ത് റിആഅശായി. അൽ ഹുഫാത്ത്, ഹുഫാത്ത് എന്നാൽ ഹാഫിയ അർജിൽ, ചെരുപ്പ് ധരിക്കാത്ത, നഗ്നപാദരായ അഥവാ കാലിലൊന്നുമിടാത്ത, അൽ ഉറാത്ത വസ്ത്രമില്ലാത്ത, അൽ ആലത്ത ദരിദ്രരായ, റിആഅശായി ആട്ടിടയന്മാരെ, ചെരുപ്പില്ലാത്ത വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവരായ ആട്ടിടയന്മാരെ നീ കാണലാണ്. യതതാവലൂന, മത്സരിക്കുന്നവരായി, അവർ പരസ്പരം മത്സരിക്കുന്നു. ഫിൽ ബുനിയാൻ, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ, വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതിൽ അവർ പരസ്പരം മത്സരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ. സുമ്മൻ തലക്ക്, ഇത് ചോദിച്ചതിന് ശേഷം വന്ന ആൾ, ഇത്രയും ചോദിച്ച ആൾ തിരിഞ്ഞുപോയി. ഫലബിസ്തു മലിയ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്പം കഴിച്ചുകൂട്ടി, നേരം കഴിഞ്ഞു. ثم قال النبي صلى الله عليه وسلم ചോദിച്ചു, يا عمر وعمر اتدري നിനക്കറിയുമോ, മനിസായിൽ ആരാണ് ആ ചോദ്യകർത്താവെന്ന്, ഈ വന്നിതൊക്കെ ചോദിച്ച ആൾ ആരാണെന്ന് അറിയുമോ. ഖുൽതു, ഉമർ പറയുന്നു, ഞാൻ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവും അവൻ്റെ റസൂലുമാണ് അറിയുക. ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, വന്നത് ആരാണ്, ജിബ്രീലാണ്. അതാക്കും, ജിബ്രീൽ എന്ന അല്ലാഹുവിൻ്റെ മലക്കുകളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠനായ മലക്കാണ് വന്നത്. അതാക്കും, നിങ്ങളിലേക്ക് വന്നു. യുഅല്ലിമുക്കും, നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി. ദീനക്കും, നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആര് വന്നത്, ജിബ്രീൽ വന്നത്. ഇതാണ് ഹദീസ് അർബഊനിലെ രണ്ടാമത്തെ ഹദീസ്. ഇനി ഈ ഹദീസ് നമ്മളൊന്ന് ചുരുക്കി വിശദീകരിക്കുകയാണ്. ശ്രദ്ധിക്കുക. വഫഖനില്ലാഹു വയ്യാക്കും ലിമാ യുഹിബ്ബുഹു വയർദാ. اللهم اجعل اعمالنا كلها صالحه واجعلها لوجهك خالصه ولا تجعل منها لاحد شيئا. عمر رضي الله عنه പറയുന്ന, بينما نحن جلوس عند رسول الله صلى الله عليه وسلم, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുകയായിരുന്നു. ذات يوم, ഒരു ദിവസം, സഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ദീൻ പഠിക്കാൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. സഹീഹ് ബുഖാരിയിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ റസൂൽ ബാരിജായിരിക്കുകയായിരുന്നു. ബാരിജ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ വണ്ണത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉയർന്ന സ്ഥലത്താണ് ഇരുന്നിരുന്നത്. അപ്പോൾ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സഹാബത്തിൻ്റെ കൂടെ താഴെ തന്നെ ഇരുന്നിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാൻ വേണ്ടി കുറച്ച് ഉയർന്ന ഒരു ഇരിപ്പിടം അവർ മസ്ജിദിൽ സ്ഥാപിക്കുകയും അങ്ങനെ അതിന്മേൽ ഇരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. കാരണം പഠിപ്പിക്കുന്ന ഒരാളെ എല്ലാവർക്കും കാണാനും അതുപോലെ കൃത്യമായി കേൾക്കാനും വേണ്ടി അങ്ങനെ ചെയ്യുക എന്നത്. അപ്പോൾ സഹീഹ് ബുഖാരിയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ വരുന്നു, ഇത്തല ആലയിൻ അറച്ചു, ഒരാൾ വരുന്നു. ശദീദു ബയാദ് സിയാബ്, നല്ല വെളുവെളുത്ത വസ്ത്രം ധരിച്ചു. ശദീദു സവാദ് ശഅർ, കറുകറുത്ത മുടിയുള്ള ഒരാൾ. സഹാബത്ത് റളിയല്ലാഹു അൻഹും ആ വന്ന ആളെ ശ്രദ്ധിച്ചു. ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള ഒരാളാണ് വന്നത്. നമ്മൾ പറഞ്ഞു ഇത് ജിബ്രീലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജിബ്രീൽ മനുഷ്യൻ്റെ രൂപത്തിൽ വന്നു. മലക്കുകൾ ചില സന്ദർഭങ്ങളിൽ മനുഷ്യരുടെ രൂപത്തിൽ വരും. അതിന് തെളിവായി പല ഹദീസുകളും ഉണ്ട്. ഖുർആനിലല്ലേ, എവിടെയല്ലേ, ഏത് കഥയിലാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിലേക്ക് മനുഷ്യരുടെ രൂപത്തിലാണ് വന്നത്. ഭക്ഷണം കൊടുത്തു, കഴിച്ചില്ല. അപ്പോൾ ഇബ്രാഹിം നബി പേടിച്ചു. ഇപ്പോഴാണ് മലക്കുകളാണെന്ന് പറഞ്ഞു. മറിയമിൻ്റെ അടുത്തേക്ക് വന്നത്, ഫതമസ്സലഹ ബശറൻ സവിയ, നല്ല ഒരൊറ്റ മനുഷ്യൻ്റെ രൂപത്തിൽ. അതുകൊണ്ടാണ് മറിയം പേടിച്ചിട്ട് പറഞ്ഞത്, ഖാലത്ത് ഇന്നി അഊദു ബിറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ, ഞാൻ റഹ്മാനായ റബ്ബിൽ നിന്നിൽ നിന്ന് രക്ഷ തേടുന്നു, റഹ്മാനായ റബ്ബിനോട് നിന്നിൽ നിന്ന് രക്ഷ തേടുന്നു. ഇൻ കുന്ത തഖിയ, നീ അല്ലാ നീ പേടിക്കണ ഒരാളാണെങ്കിൽ, ഇത്തഖില്ല എന്ന് പറയുന്നത് പോലെയാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നത് പോലെ. അപ്പോൾ മലക്കുകൾ അങ്ങനെ വരും. ഷെയ്ത്താൻമാർ, ജിന്നുവർഗത്തിൽപ്പെട്ടവർ അവരും ചില സന്ദർഭങ്ങളിൽ മനുഷ്യരൂപത്തിൽ വരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാരൊക്കെ സൂക്ഷിക്കുമ്പോൾ അതെടുക്കാൻ വേണ്ടി വന്ന കഥ മുത്തഫഖുൻ അലൈഹി ആയി വന്നിട്ടുള്ളതാണ്, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും, മനുഷ്യൻ്റെ രൂപത്തിൽ. അതുപോലെ സുറാഖത്ത് ബിനു മാലിക് എന്നവൻ്റെ എന്ന വ്യക്തിയുടെ രൂപത്തിൽ ഇബ്ലീസ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അതും ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ അംഫാലിൽ പരാമർശിച്ചിട്ടുണ്ട്. വഇദ് സയ്യന ലഹുമു ശൈത്താനു അഅമാലഹും വഖാല ലാ ഗാലിബ ലക്കും അൽയൗമ മിനന്നാസ് വഇന്നി ജാറു ലക്കും. ശൈത്താൻ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അലങ്കാരമാക്കി തോന്നിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നും പേടിക്കണ്ട. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ സ്ഥലം വിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, ഇനി അറാ മാലാ സറവും, എനിക്ക് അള്ളാഹനെ പേടിയാത് എന്ന് പറഞ്ഞ് തിരിച്ചു സ്ഥലം വിട്ടു. അപ്പോൾ ചില സന്ദർഭങ്ങൾ അതുപോലെ ചരിത്രത്തിൽ കാണാം. ചരിത്രത്തിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്യണം എന്നതിന് മുശ്രിക്കുകൾ അത് ആലോചിക്കാൻ അവരുടെ ഒരു ദാറുൻ നദ്വ എന്നു പേരിലൊരു വീടുണ്ടായിരുന്നു, അവർ മീറ്റിംഗ് കൂടുന്ന സ്ഥലം. അവിടെ യോഗം കൂടി, കൊല്ലണോ അതല്ല ഇവിടെ തടവിലിടണോ നാട്ടിൽ നിന്ന് പുറത്താക്കണോ, കൊല്ലണോ തടവിലിടണോ നാട്ടിൽ നിന്ന് പുറത്താക്കണോ. അപ്പോൾ നെജറാനിൽ നിന്നുള്ള ഒരു ഷെയ്ഖിൻ്റെ രൂപത്തിൽ ഇബിലീസ് വന്നിട്ട് പറഞ്ഞു കൊല്ലണം. ഇബിലീസ് നേരിട്ട് പങ്കെടുത്തിട്ട് കൊല്ലണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ചില സന്ദർഭങ്ങളിൽ ജിന്നുകളും മനുഷ്യരൂപത്തിൽ വന്നേക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചിന്തിച്ചടക്കാനൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അത് അതിൻ്റെ പിന്നാലെ പോകാനൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ അള്ളാഹിൻ്റെ ദീൻ പാലിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കാനാണ് റസൂലുള്ളാഹി അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. പറഞ്ഞു വന്നത് ഇങ്ങനെ, ഇതിന് ഈ സംഭവത്തിൽ വ്യക്തമായ തെളിവുണ്ട്. മാത്രമല്ല മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ നബി മാത്രമാണോ കണ്ടത്? അല്ല, സഹാബികളെല്ലാവരും കണ്ടു. ദിഹയത്തുൽ കൽബി എന്ന മഹാനായ സഹാബി, വളരെ ഭംഗിയുള്ളൊരു സഹാബിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ജിബ്രീൽ വരാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, സംസാരിക്കാറുണ്ടായിരുന്നു. ദിഹ്യ അൽ കൽബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനും കൂടിയാണ്, റസൂൽ രാജാക്കന്മാരുടെ അടുത്തൊക്കെ സന്ദേശവുമായി പറഞ്ഞേക്കാറുണ്ടായിരുന്ന സഹാബിയായിരുന്നു. ആ സഹാബിയുടെ വേഷത്തിൽ ആര് വരാറുണ്ട്? ജിബ്രീൽ വരാറുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിക്കാറുമുണ്ട്. ഉമർ പറയുന്നു, ലാ യുറാ അലൈഹി അസറു സഫർ വലാ യഅറിഫുഹു ബിന്നാഹദ്, അദ്ദേഹത്തിൻ്റെ മേൽ യാത്രയുടെ അടയാളങ്ങളൊന്നുമില്ല, ഞങ്ങളിൽ ആർക്കും അദ്ദേഹത്തെ അറിയുകയുമില്ല. അത് സഹാബത്ത് പരസ്പരം ഉള്ള നോട്ടത്തിലോ അല്ലെങ്കിൽ പരസ്പരമുള്ള അടക്കം പറച്ചിലോ മനസ്സിലാക്കിയതാണ്, ആർക്കും ഇദ്ദേഹത്തെ അറിയുകയില്ല എന്നത്. പരസ്പരമുള്ള നോട്ടത്തിലോ ഇങ്ങനെ നോക്കരുത് ആരപ്പിത് എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ അടക്കം പറയുകയല്ലോ. അങ്ങനെയാണ് ഉമർ അത് മനസ്സിലാക്കിയത്. ഹത്താജല സൈലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുത്ത് വന്നിരുന്നു. ഫാസ്നത റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, തൻ്റെ കാൽമുട്ടുകൾ നബിയുടെ കാൽമുട്ടുകളോട് ചേർത്ത് വെച്ചു. തൻ്റെ കൈകൾ തൻ്റെ ഇരുട്ടുടകളിന്മേൽ വച്ചു. വഖാലയാ മുഹമ്മദ്, എന്നിട്ട് ഓ മുഹമ്മദ് എന്ന് പറഞ്ഞു. ഇവിടെ ഈ വന്ന് ഇരുത്തം പണ്ഡിതന്മാർ ഇതിൽ നിന്ന് ദീൻ പഠിക്കാൻ, ഇൽമ് പഠിക്കാൻ ഇരിക്കുന്ന ഇരുത്തത്തിൻ്റെ ഒരു മര്യാദയായി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ, താല്പര്യത്തോടെയുള്ള ഇരുത്തമാണത് എന്ന് പറഞ്ഞാൽ, പ്രായമുള്ള ആളുകളോ എന്താണ് നടുവേദനയുള്ള ആളുകളൊന്നും ചാരിയിരിക്കണ്ട എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ഇരുത്തത്തിനൊരു ഒരു ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഒരു അലസനായിരിക്കുന്ന ഒരാളോട് നമുക്ക് സംസാരിക്കാൻ തോന്നില്ലല്ലോ എന്നതുപോലെ, അലസനായിരിക്കുന്ന ഒരാളോട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നെങ്കിൽ, നമ്മൾ വാക്ക് കേൾക്കാൻ താല്പര്യമുള്ളതുപോലെ ഇരിക്കുന്ന ആളോട് നമ്മൾ സംസാരിക്കുള്ളൂ. അപ്പോൾ അത് ആ മര്യാദ എന്തുകൊണ്ടും നമ്മൾ പാലിക്കേണ്ടതാണ് ദീൻ പഠിക്കുന്ന സദസ്സുകളിൽ. വലിയ വലിയ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ നന്നായി ഇരിക്കുന്ന തങ്ങളുടെ ചില ശിഷ്യന്മാർക്ക് ചില ഇൽമ് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇൽമിൽ ചില ഗൈറത്ത് കാണിക്കും ചില പണ്ഡിതന്മാർ. നല്ല താല്പര്യമുള്ള ചില ആളുകൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെ ചില ഇൽമ് ചില വലിയ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു, അവരുടെ ഇരുത്തും അവരുടെ മര്യാദയും കാരണത്താലും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഒരേ ഉസ്താദിൻ്റെ കീഴിൽ പഠിച്ച എല്ലാവരും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില ശിഷ്യന്മാരവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും. അതിൽ ഇതൊക്കെ ഒരു ഘടകമാണ്, ഇരുത്തവും അവരുടെ ശ്രദ്ധയും എല്ലാം. യാ മുഹമ്മദ്, ഇവിടെ സലാം പറഞ്ഞോ? ഇല്ലേ, ചില റിവായത്തുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതായി വന്നിട്ടുണ്ട്. ചില റിവായത്തുകളിൽ സലാമു അലൈക്കും എന്ന് ആദ്യം പറഞ്ഞതായി വന്നിട്ടുണ്ട്. യാ മുഹമ്മദ് എന്ന് വിളിച്ചത് അറാബികൾ വിളിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, അറാബിയാണെന്ന ധാരണ ആണ് ജിബ്രീൽ വന്ന് അവിടെ വരുത്തിയത്. വന്നത് ഒരു അറാബിയാണെന്ന് സഹാബികൾക്ക് തോന്നുന്ന രൂപത്തിലാണ് ജിബ്രീൽ പെരുമാറിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു ഈ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ. ഈ അഞ്ച് ഇസ്ലാം കാര്യങ്ങളും ഇൻഷാ അള്ളാഹ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്, അർബാബിലെ തന്നെ. ഇത് മാത്രം ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം എടുക്കപ്പെട്ടത് അഞ്ച് കാര്യങ്ങളിന്മേലാണ് എന്ന് പറഞ്ഞ് അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ വരുന്നുണ്ട് ഈ കിതാബിൽ ഇൻഷാ അള്ളാഹ്. നമുക്കത് കൂടുതൽ വിശദീകരിക്കാം. അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇസ്ലാം എന്താണെന്നാണ് ചോദ്യം. ഇസ്ലാമും ഈമാനും ഒരേ സന്ദർഭത്തിൽ പറഞ്ഞാൽ രണ്ടും വേർപെടും, എന്നാൽ ഒന്ന് മാത്രം പറഞ്ഞാൽ ഒന്നിൽ തന്നെ രണ്ടർത്ഥവും ഉൾക്കൊള്ളും. ഉദാഹരണത്തിന് അള്ളാഹു ഖുർആനിൽ പറയും, ഇന്നദ്ദീൻ ഇൻദല്ലാഹി അലിസ്ലാം, അള്ളാഹുവിൻ്റെ ദീൻ എന്നാൽ ഇസ്ലാമാണ്. അവിടെ നിസ്കാരവും നോമ്പും സക്കാത്തും പോലെയുള്ള പുറമേക്കുള്ള കർമ്മങ്ങൾ മാത്രമാണ് ഉദ്ദേശം അല്ല. ഈമാൻ കാര്യങ്ങൾ മുഴുവൻ പൊട്ടു, എല്ലാ വിശ്വാസ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പൊട്ടു, കാരണം അവിടെ ഇസ്ലാം എന്നേ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെയാണ് ഈമാൻ എന്ന് മാത്രം പറഞ്ഞാൽ, ഈമാൻ്റെ മാത്രം പറഞ്ഞാൽ എന്നാ പോലെ നിസ്കരിക്കാതെ ജക്കാത്ത് കൊടുക്കണ്ട, കൊടുക്കാതെ നോമ്പെടുക്കാതെ, അതല്ല. അവിടെ ഈമാനും ഇസ്ലാം ഉൾപ്പെടും. എന്നാൽ രണ്ടും ഒരേ സന്ദർഭത്തിൽ പറഞ്ഞാൽ, ഈ ഹദീസിലുള്ളതുപോലെ രണ്ടും ഒരേ സന്ദർഭത്തിൽ പറഞ്ഞാൽ ഈ ഹദീസിലുള്ളതുപോലെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇസ്ലാം കൊണ്ട് ഉദ്ദേശം ലാഹിറായ പ്രവർത്തനങ്ങൾ, പുറമേക്കുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ രണ്ട് ഷഹാദത്ത് കഴിഞ്ഞ് പിന്നീട് എണ്ണിയതൊക്കെ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് പ്രവർത്തനം, ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഈമാൻ അതിൻ്റെ പിന്നിലുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞെണ്ണിയത് എന്തൊക്കെ? ആറ് ഈമാൻ കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങളിൽ ആദ്യത്തെ രണ്ട് ഷഹാദത്ത് ശരിയായാലേ ബാക്കിയെല്ലാം ശരിയാവുകയുള്ളൂ. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യണം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അത് അംഗീകരിക്കാത്തവൻ മുസ്ലിമല്ല, ഇസ്ലാം എന്ന് പുറത്തു പോയ കാഫറാണ്. രണ്ടാമത്തെ നിസ്കാരം, അത് ഒഴിവാക്കുന്നവൻ്റെ സ്ഥിതി എന്താണ്? ആരെങ്കിലും നിസ്കാരം കരുതി കൂട്ടി ഉപേക്ഷിച്ചതാണോ, നിസ്കാരം ഇല്ലെന്ന് വാദിക്കുന്നവനാണോ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, തനി കാഫറാണ്. എന്നാൽ നിസ്കാരം ഉണ്ടെന്ന് അവൻ അംഗീകരിക്കുന്നു, മടികൊണ്ട് നിസ്കരിക്കുന്നില്ല. അവൻ്റെ കാര്യം എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവൻ മില്ലത്ത് നിന്ന് തന്നെ പുറത്തുപോയ കാഫറാണോ അല്ലേ എന്നുള്ളത്. അതിൽ വല്ലാഹു അലം സഹീഹ്, ശരിയായ അഭിപ്രായം അവൻ മില്ലത്ത് നിന്ന് തന്നെ പുറത്തുപോയ കാഫറാണ് എന്നതാണ്. പക്ഷേ വ്യക്തികൾക്കിത് നമ്മൾ വാതകമാക്കുന്നതിന് മുമ്പ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. മൗലൂദ് ഓതിയാൽ മതി, നിസ്കരിക്കേണ്ടൊന്നുമില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട നാടുകൂടിയാണ് നമ്മളെ നാട്. റസൂലിനെ സ്നേഹിച്ചാൽ മതി, നിസ്കരിച്ചിട്ടൊന്ന് കുഴപ്പമില്ല, സുന്നത്ത് ജമാഅത്തിൽ ഉണ്ടായാൽ മതി, നബിദിനത്തിന് ഇങ്ങനെ തോരണം കെട്ടി മൗലൂദിന് കൂടിയാൽ മതി, നിസ്കരിച്ചിട്ടൊന്നും കുഴപ്പമില്ല. അതുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ നിസ്കരിക്കാതെ നടന്നാൽ കുഴപ്പമുണ്ടാക്കില്ല, എന്നാൽ അയാളൊരു ഒരു സലഫി മസ്ജിദിൽ കയറിയിട്ടുണ്ട് അയാളെ പിന്നാലെ നടക്കും. അതെന്തുകൊണ്ടാ? നിസ്കാരത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, നിസ്കരിക്കാൻ ഉസ്താദുണ്ടല്ലോ, പുലരുണ്ടല്ലോ. എല്ലാവരും മസ്ജിദിലേക്ക് അഞ്ചു വക്തിനും വന്നാൽ ഉസ്താദിനെക്കാട്ടും ബഹുമാനം ഇയാൾ കിട്ടിപ്പോയാലോ? അപ്പം ഇങ്ങനെ നിസ്കാരത്തിൻ്റെ കാര്യം ഇതിൽ ഈ അഞ്ച് ഇസ്ലാം കാര്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സക്കാത്തും നോമ്പും ഹജ്ജും. ഈമാൻ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഏതാണെന്ന് ചോദിച്ചു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറ് ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അൻ തുഅ്മിന ബില്ലാഹ്, ഒന്നാമത്തത് നീ അള്ളാഹുവിൽ വിശ്വസിക്കണം. ഒന്നാമത്തത് നീ അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കണം? അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനിൽ ഒരാളെയും പങ്കു ചേർക്കാതെ അവനെയായിരിക്കണം നീ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്, അവനെയാണ് നീ ഏറ്റവും നന്നായി ഭയപ്പെടേണ്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, അള്ളാഹുവിനോടുള്ള ഭയം എന്നത് സഹോദര, നിന്റെ പാപങ്ങൾ അത് അതിനിടയിൽ വന്നാലേ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുക എന്ന കാര്യം ഈ പാപങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെത്തിയാൽ പിന്നെ ഭയമില്ല. എന്നാൽ നീ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് ഇങ്ങനെ യാതൊരു കാര്യമായിട്ട് ബന്ധമില്ല. അത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്നത് അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും സ്വർഗത്തിലെത്തിയാലും. എന്നാൽ അവനോടുള്ള പേടി എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ പാപങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഫിഅലുമായി ബന്ധപ്പെട്ട, അവൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സിഫത്തുകൾ, അതുമായിട്ടാണ് എന്തിന് ബന്ധമുള്ളത്? അവനോടുള്ള പേടി. എന്നാൽ മഹബത്തോ? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദാത്തി, അവനുള്ള സിഫത്തുകൾ റഹ്മാനും റഹീമും എല്ലാമാണ്. അപ്പോൾ ആ നിലക്ക് തന്നെ അവനോടുള്ള മഹബത്തുണ്ട്. മറ്റേതോ? പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടതിന്. അപ്പോൾ അള്ളാഹുവിനെ ഏറ്റവും നന്നായി സ്നേഹിക്കുക എല്ലാവരേക്കാൾ, അവനെ ഭയപ്പെടുക, അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുക, അങ്ങനെ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അള്ളാഹുവിലുള്ള ഈമാൻ, അതാണ് ഈമാൻ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈമാൻ, ഈമാൻ കാര്യം. അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് ചേർത്തി പറഞ്ഞത്. അൻതുമിന ബില്ലാഹി, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക. ബാക്കി പറഞ്ഞത് എങ്ങനെ? വമലായികതിഹി, അവൻ്റെ മലക്കുകളിൽ, ബാക്കി വകുതുബിഹി, അവൻ്റെ കിതാബുകളിൽ, അവൻ്റെ റസൂലുകളിൽ, അതൊക്കെ അള്ളാഹുവുമായി അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യൗമുൽ ആഖർ, അവനാണ് മാലിക് യൗമിൻ ദീൻ. അതുപോലെ ഖദർ, അവൻ്റെ ഖദറാണ്, അള്ളാഹുവിൻ്റെ ഖദറാണ്. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നാൽ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അവൻ്റെ റുബൂബിയ, അവനാണ് റബ്ബ്, അവൻ മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് ഇലാഹ്, അവനുള്ള ഏറ്റവും നല്ല അസ്മാഉം സിഫാത്തും, അതിലൊക്കെ വിശ്വസിക്കുക. അതിലൊന്നിലും അവൻ യാതൊരു പങ്കാളിയുമില്ല എന്ന് വിശ്വസിക്കുക. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിലുള്ള ഈമാൻ. വമലായികതിഹി, അവൻ്റെ മലക്കുകളിലുള്ള ഈമാൻ എന്നാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഒരുപാട് ഒരുപാട് ഉണ്ട്. അവൻ്റെ പടപ്പുകൾ, അവൻ്റെ സൃഷ്ടി, ഈ ലോകത്ത് അവൻ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അവൻ്റെ മലായികത്ത് മുഖേനയാണ്. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന അവൻ നടപ്പിലാക്കുന്നത് മലായികത്ത് മുഖേനയാണ്. മലായികത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒന്ന് മാത്രം ഒരു മനുഷ്യന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനായി അവൻ തീരും ഇൻഷാ അല്ലാഹ്. കാരണം നോക്ക്, ചിന്തിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്ത് നാല് വിരലൊക്കെയുള്ള സ്ഥലമില്ല, അവിടെ ഒരു മലക്കുണ്ടായിട്ടല്ല. നാല് വിരലൊക്കെയുള്ള സ്ഥലമുണ്ട്, മലക്ക് അവിടെ ഉണ്ട്. ബൈത്തുൽ മഅ്മൂർ എന്ന ആകാശത്തെ കഅബ, 70,000 മലക്കുകൾ ഓരോ ദിവസവും അവിടെ പ്രവേശിക്കും. ഒരു ദിവസം കയറിയവർ പിന്നെ കയറുകയില്ല. മനുഷ്യ, നീ പടക്ക് നിന്നെ നീ ഉമ്മയുടെ വയറ്റിലുണ്ടായിരിക്കെ, റഹിമിലുണ്ടായിരിക്കെ, അതാ അള്ളാഹു മലക്കിനെ അവിടേക്ക് അയക്കുന്നു. പിന്നെ അതാ പ്രസവിച്ചത് മുതൽ നിന്റെ കൂടെ മലക്കുണ്ട്, മുന്നിലും പിന്നിലും മലക്കുകളുണ്ട്, അമലുകൾ എഴുതി വെക്കുന്ന, വാക്കുകൾ പോലും രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു ബാധിക്കണമെന്ന് ഉദ്ദേശിച്ചതൊഴികെ അപകടങ്ങളിൽ നിന്ന് കാക്കുന്ന മലക്കുണ്ട്, അപകടങ്ങളിൽ നിന്ന് കാക്കുന്ന മലക്കുണ്ട്. മരിപ്പിക്കുന്നത് ആരാ? അള്ളാഹുവിൻ്റെ കൽപ്പനയോടെ മലക്കുകളാണ്. പിന്നീട് അതാ ഖബറിലേക്ക് നീ ചെന്നാൽ അവിടെ അതാ മലക്കുകൾ വരുന്നു, മുൻകറും നക്കീറും. ഖിയാമത്ത് നാളിൽ അതാ വരുന്നു, വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ, സ്വർഗത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അവിടെ മുഅ്മിനുകളെ അവരുടെ അടുത്ത് അതിഥികളായി വരുന്ന മലക്കുകൾ, സന്തോഷ വാർത്ത അറിയിക്കുന്ന മലക്കുകൾ, ഈ ലോകത്തും അതേ മുഅ്മിനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകൾ, ഇസ്തിഗ്ഫാർ നടത്തുന്ന മലക്കുകൾ, നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്ക്, മാലിക് എന്ന മലക്ക് ഖുർആനിൽ പേര് വന്നിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള മലക്കുകൾ, അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ, അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ, മുകൾ ഭാഗം ഏഴാമത്തെ ആകാശത്തിനും താഴ്ഭാഗം ഏഴാമത്തെ ഭൂമിയിലും അടിയിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിൽ ഒരു മലക്കിൻ്റെ ചെവി മുതൽ ചുമല് വരെയുള്ള അകലം 700 വർഷം വഴിദൂരമാണ്, 700 വർഷം വഴിദൂരമാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ മലായിക്ക. ജിബ്രീലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ 600 ചിറകുകൾ ഉണ്ടായിരുന്നു ജിബ്രീലിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഥാർത്ഥ രൂപത്തിൽ കണ്ടപ്പോൾ അവരിൽ പേര് പറയപ്പെട്ട മലക്കുകളെ പേരിൽ തന്നെ നാം വിശ്വസിക്കുന്നു. ജിബ്രീൽ, മീകായിൽ മഴയുടെ റബ്ബ്, ഇസറാഫീൽ കാഹളത്തിലൂതുന്ന റബ്ബ്, ആ മലക്ക് കാഹളത്തിലൂതിയാലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക, വീണ്ടും ഊതിയാലാണ് ആളുകളെല്ലാം ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക. ഇങ്ങനെ പേര് പറയപ്പെട്ട മലക്കുകൾ, മുൻകർണക്കീർ, പേര് പറയപ്പെട്ട മലക്കുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാലിക്, നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്ക്, മരിപ്പിക്കുന്ന മലക്കിന് മലക്കുൽ മൗത്ത് എന്ന് വന്നിരിക്കുന്നു. ചില മലക്കുകളുടെ പേരുകൾ ചില ദഈഫായ ദുർബലമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ഹദീസുകൾ, ഇപ്പോൾ സ്വർഗത്തിൻ്റെ മലക്കിൻ്റെ പേര് റിദ്വാൻ എന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ആ ഹദീസ് ദഈഫാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പേര് പറഞ്ഞ ഖുർആനിലെ ഹദീസിനും വന്ന മലക്കുകളുടെ പേരുകൾ സഹിതം നാം വിശ്വസിക്കുന്നു, അല്ലാത്തതൊക്കെ മൊത്തത്തിൽ ജുംലത്തൻ നാം വിശ്വസിക്കുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ വിശ്വാസം. അവരാരും റബ്ബല്ല, ഇലാഹല്ല, അവരൊക്കെ അള്ളാഹനെ ഇബാദത്ത് ചെയ്ത് കഴിയുന്ന മലായിക്ക അവൻ്റെ പടപ്പുകളാണ്. അല്ല ഇബാദും മുക്രമും, അവൻ്റെ മാന്യരായ അടിമകൾ. അതുപോലെ അള്ളാഹുവിൻ്റെ കിതാബുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ കിതാബുകളും, അതിലെല്ലാം നാം വിശ്വസിക്കും. അതൊക്കെ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ കിതാബും അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അവൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണ്. അതിൽ പേര് പറയപ്പെട്ട തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും നാം വിശ്വസിക്കുന്നു. തൗറാത്ത് മൂസാ നബിക്ക്, ഇഞ്ചിയിൽ ഐസാ നബി, സബൂറാർക്ക ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ ഇബ്രാഹിം നബിക്കും മറ്റുള്ളവർക്കൊക്കെ സുഹഫ് നൽകി എന്ന് അള്ളാഹു പറഞ്ഞു. സുഹഫ് ഇബ്രാഹിമ മൂസ ചില ഏടുകൾ, ആ കിതാബുകളിൽ നാം വിശ്വസിക്കുന്നു. നമുക്ക് അള്ളാഹു പേര് പറഞ്ഞു തരാത്ത ഏടുകളിൽ നാം അങ്ങനെ വിശ്വസിക്കുന്നു. അള്ളാഹു ഇറക്കിയതല്ലാത്ത കിതാബുകളെ നാം അള്ളാഹു ഇറക്കിയതാണ് എന്ന്, നമുക്കറിയാത്ത കിതാബുകൾ അള്ളാഹു ഇറക്കിയതാണെന്ന് പറയാൻ പാടില്ല. റസൂലുകൾ, അള്ളാഹുവിൻ്റെ റസൂലുകൾ, അള്ളാഹു മനുഷ്യരിലേക്ക് അയച്ച, കാലാകാലങ്ങളിൽ അയച്ച അവൻ്റെ ദൂതന്മാർ, അവരിൽ നാം വിശ്വസിക്കുന്നു. അവർ അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞതിൽ പേരുകൾ സഹിതം, അല്ലാത്തവരെ മൊത്തത്തിൽ നാം വിശ്വസിക്കുന്നു. അവരെല്ലാം അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചവരാണ്. അവരിൽ അവസാനത്തെ ആളാണ് റസൂലാണ്, റസൂലുന നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പേര് പറയാത്ത ആളുകളെ റസൂലുകളാണെന്ന് നമുക്ക് പറയാൻ പാടില്ല. ഖാദിയാനികൾ പറയും പോലെ ശ്രീരാമൻ അലൈഹിസ്സലാം, ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാം എന്നാണ് ഖാദിയാനികൾ പറയുന്നത്. ഖബ്ബഹഹുമുള്ളാ, അവർ പറഞ്ഞോട്ടെ, അവരെ റസൂലായിരിക്കും, അവർ ഇസ്ലാമിൽ പെടാത്ത വകുപ്പാണ്, അവർ മുസ്ലിമീങ്ങളല്ല. റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു റസൂൽ വന്നു എന്ന് ആര് പറഞ്ഞാലും അവനും അവനെ പിൻപറ്റുന്നവരും കാഫറുകളും മുർത്തദ്ദുകളുമാണ്. ഈ ദീനിൽ നിന്ന് പുറത്താണ് അവർക്ക്, ഈ ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ അള്ളാഹു പേര് പറയാത്തവരെ റസൂലുകളാണ് നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹു അയച്ച റസൂലുകൾ നമ്മൾ പേര് നമുക്ക് പേരറിയാത്തവരുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ആര് എന്നത് അവരുടെ പേര് അന്വേഷിച്ച് പോകേണ്ട കാര്യം നമുക്കില്ല. അത് അല്ലാത്തവരെ പേര് പറയാൻ നമുക്ക് പാടില്ല. വലിയവുമിൽ ആഹിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഇത് രണ്ടും ഖുർആനിലും ഹദീസിലും പ്രത്യേകം ഒരുമിച്ച് പ്രത്യേകമായി പറയപ്പെട്ടിട്ടുണ്ട്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും യൗമിൽ ആഖിറിലും വിശ്വാസമുള്ളവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, അതുപോലുള്ള ഹദീസുകളും ഖുർആനിലെ ആയത്തുകളും ധാരാളം വന്നിട്ടുണ്ട്. കാരണം അന്ത്യദിനം സംഭവിക്കും, ഖിയാമത്ത് നാൾ സംഭവിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇതൊക്കെ നശിക്കും, അള്ളാഹു നമ്മെ വീണ്ടും ജീവിപ്പിക്കും, പിന്നെ മരണമില്ല, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ. അള്ളാഹു സുബ്ഹാനഹു വതആല അന്ന് സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, അഹ്ലുൽ ജന്നത്തിൻ്റെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വതുഅ്മിനു ബിൽ ഖദറി ഖൈരിഹി വശർരി, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം, അത് നബി പ്രത്യേകം എടുത്തു പറഞ്ഞു. വതുഅ്മിന, നീ വിശ്വസിക്കനാ, ബിൽ ഖദറി ഖൈരിഹി വശർരി, അള്ളാഹുവിൻ്റെ ഖദറിൽ അവൻ്റെ വിധിയിൽ, അതിലെ ഖൈറിലും ഷർറിലും. ഇൻഷാഅല്ലാഹ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് വരുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഖദറിനെ പറ്റി. ഒരാൾ ആ ഉമ്മയുടെ വയറ്റിലായിരിക്കെ അള്ളാഹു രേഖപ്പെടുത്തുന്ന, മലക്കുകൾ രേഖപ്പെടുത്തുന്ന ഹദീസ് വരുമ്പോൾ നമുക്കത് കൂടുതൽ വിശദീകരിക്കാം അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ച് ഇൻഷാഅല്ലാഹ്. അപ്പോൾ ഇതൊക്കെ ജിബ്രീൽ, മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ ചോദിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തു. മൂന്നാമത് ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദു അല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹ, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും. ഫഇന്നഹു യറാക, അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. അല്ലാഹുവിനെ ആരെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും? സുബ്ഹാനല്ലാഹ്, ആ കണ്ട മനുഷ്യൻ പിന്നെ എങ്ങനെയായിരിക്കും? കണ്ട മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? എല്ലാറ്റിനേക്കാൾ ഏറ്റവും വലിയവനായ, ഏറ്റവും ഭംഗിയുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വതആല, അവൻ്റെ മുഖം കണ്ടാൽ സ്വർഗവാസികൾ സ്വർഗം, അതിലുള്ള സുഖങ്ങളൊക്കെ മറന്നുപോകും, ഇതാണ് ഏറ്റവും നല്ല സുഖം എന്നാണ് അവർ മനസ്സിലാക്കുക. ശരിയാണത്, കാരണം റബ്ബിനെ നോക്കിയിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സുഖം. ആ റബ്ബിനെ ഒരാൾ കണ്ടിരുന്നുവെങ്കിൽ അവൻ എത്ര നല്ലവനായിട്ടാണ് ജീവിക്കുക. എന്നതുപോലെ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, അവൻ്റെ അവനോടുള്ള സ്നേഹം അത് മുട്ടി നിന്നുകൊണ്ട് നീ റബ്ബിനെ സ്നേഹി, റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ഇനി അത്രയൊന്നും നിനക്ക് സാധിക്കുന്നില്ല, അത്രയൊന്നും നിനക്കെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നീ അറിയുക, നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു ഏത് സമയത്തും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തസ്കീയത്തിന് നബിയെ മനസ്സ് ശുദ്ധീകരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നബി എന്താ പറഞ്ഞത്? നീ അറിഞ്ഞിരിക്കലാണ്, ഏത് സമയത്തും റബ്ബ് നിൻ്റെ കൂടെയുണ്ട് എന്ന്. അപ്പോൾ നീ അള്ളാഹിനെ കാണുന്നത് പോലെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് എഹ്സാൻ. ഒരാൾക്ക് മുഹ്സിനാകാനുള്ള മാർഗം ഇതാണ്. ഇതിൽ ഇഖ്ലാസ് വന്നു. ഇതിൽ ഇഖ്ലാസ് പിന്നെ അവൻ റബ്ബല്ലാത്തവർക്ക് വേണ്ടി ഒന്നും ചെയ്യുകയില്ല, അള്ളാഹുക്ക് വേണ്ടിയാണ് ചെയ്യുക. അള്ളാഹിനെ കാണുന്നത് പോലെയാണ് അവൻ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് അതാ ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി പറഞ്ഞ മറുപടി എന്താ? മൽ മസ്ഊലു അൻഹാ ബിഅലമ മിൻ സായിൽ. ചോദിക്കപ്പെട്ട ആൾക്ക് ചോദിച്ച ആളെക്കാൾ ഇൽമില്ല ആ വിഷയത്തിൽ. നല്ല മറുപടിയാണത്. കാരണം അതിൽ ഒരു സൂചനയുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഇനി ആര് ഇക്കാര്യം ആരോട് ചോദിച്ചാലും ചോദിച്ച ആൾക്കും അറിയണ്ടാവുകയില്ല, അതേപോലെ ചോദിക്കപ്പെട്ടാൾക്കും അറിയണ്ടാവില്ല. ചോദിച്ച ആളെക്കാൾ ചോദിക്കപ്പെട്ട ആൾക്കറിയില്ല. അതുപോലെ നോക്കൂ, ചോദിച്ച ആളാരാ? ജിബ്രീലാണ്. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠം. ചോദിക്കപ്പെട്ട ആൾ അഫ്ദലുൽ ഖൽഖ്, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിനും അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലെങ്കിൽ മനസ്സിലാക്കി ഞാൻ ആർക്കും അറിയില്ല. ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ചില ആളുകൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഞാൻ 1600 പരം വർഷം ഖബറ് കിടക്കില്ല. ഈ എണ്ണം കൺഫ്യൂഷനാണുള്ള കാരണം എന്തോ, മുമ്പ് ഈ കൗമ പറഞ്ഞിരുന്നത് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് 1000 കൊല്ലത്തിലധികം ഞാൻ ഖബർ കിടക്കില്ല. അപ്പോൾ 1000 കഴിഞ്ഞല്ലോ, അപ്പോൾ മാറ്റി. ഇനി കുറച്ചങ്ങോട്ടെത്തിയാൽ ഇനിയും മാറ്റും. ഒരു അസുരമില്ലാത്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതായി വന്നിട്ടില്ല. അള്ളാഹുവിന് മാത്രമേ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് അറിയുകയുള്ളൂ. ഒരു പടപ്പിനും അറിയുകയില്ല. ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ചോദിച്ചത്. അടുത്ത ചോദ്യം, എന്താണ് ലക്ഷണങ്ങൾ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൻതലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായമായി നമുക്ക് മനസ്സിലായത് ഇമാം ഇബിൻ ഹജർ അൽ അസ്ഖലാനി, അദ്ദേഹവും ഫത്ഹുൽ ബാരിയിൽ അവസാനം കൂടുതൽ ശരിയാണെന്ന് പറഞ്ഞത് ഇതാണ്. അതായത് കാര്യങ്ങളൊക്കെ തകിടം മറിയുക. അടിമ സ്ത്രീ യജമാനത്തെ പ്രസവിക്കും എന്ന വാക്കിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് കൂടുതൽ ശരിയായ അഭിപ്രായം. അതായത് മാതാപിതാക്കളോടുള്ള ഹുഖൂഖ്, അവരെ അടിമകളെ പോലെ അവരോട് പെരുമാറുക പോലെയുള്ള കാര്യങ്ങൾ വ്യാപകമാകും. ഇതാണ് ആ വ്യാഖ്യാനങ്ങളിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി കൂടുതൽ ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ചില റിവായത്തുകൾ അൻതലിദൽ അമതു റബ്ബഹ എന്നും വന്നിട്ടുണ്ട്. അഥവാ അടിമ സ്ത്രീ തൻ്റെ യജമാനനെ പ്രസവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസും അതിന് തെളിവായി ഇബ്നു ഹജർ പറഞ്ഞു. കാരണം റസൂലുള്ളാഹിനോട് ഒരാൾ ഖിയാമത്ത് നാൾ എപ്പോഴാണ് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ ഫൻതദിർ സാഅ, കാര്യങ്ങൾ അതിൻ്റെ അർഹരല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ നീ മനസ്സിലാക്കുക, നീ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക. അതിന് സമാനമായ മറ്റൊന്നാണ് അടുത്ത ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചെരുപ്പില്ലാത്ത, നഗ്നരായ, ദരിദ്രരായ ആട്ടിടയന്മാർ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുക. ഇങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ. പക്ഷെ നേരെ തകിടം മറിഞ്ഞു. അപ്പം കാര്യങ്ങളൊന്നാകെ തകിടം മറിയുക, കാര്യങ്ങളൊന്നാകെ അട്ടിമറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, സനവാത്തുൻ ഹദ്ദാഅത്ത്, വഞ്ചനയുടെ വർഷങ്ങൾ വരാനുണ്ട്. അന്ന് സത്യസന്ധൻ യുസദ്ദഖു ഫീഹിൽ കാദിബ് വയുകദ്ദബു ഫീഹി സാദിഖ്. സത്യസന്ധനെ കുറിച്ച് എല്ലാവരും പറയും കള്ളനാണ്. പെരുങ്കള്ളനെ കുറിച്ച് എല്ലാവരും പറയും സത്യസന്ധനാണ്. وَيُؤْتَمَنُ فِيهِ الْخَائِنُ وَيُخَوَّنُ فِيهِ الْأَمِينُ, വിശ്വസ്തനായ ഒരാളെ വഞ്ചകനാണെന്ന് പറയും, വഞ്ചകനായ ഒരാളെ നല്ല വിശ്വസ്തനാണെന്ന് പറയും. റുവൈബിളമാണെന്ന് സംസാരിക്കും. ആരാണ് റുവൈബിള? ഒന്നിനും കൊള്ളാത്തവൻ, വലിയ മുസ്ലിങ്ങളെ ജനങ്ങളുടെ ഒന്നാകെ പൊതുവായ കാര്യത്തിലൊക്കെ അവരുടെ വക്താവായി സംസാരിക്കുന്നവരായിരിക്കും, ഒന്നിനും കൊള്ളാത്തവൻ. ഇതുപോലുള്ള ഹദീസുകൾ അതിലേക്കാണ്, അതിൻ്റെ ആശയത്തിലേക്കാണ് ഈ പറഞ്ഞ വാക്കിനെ പണ്ഡിതന്മാരിൽ പലരും വ്യാഖ്യാനിച്ചത്. അഥവാ നഗ്നരായ, നഗ്നബാധരായ, വസ്ത്രമില്ലാത്ത, ദരിദ്രരായ ആട്ടിടയന്മാർ കെട്ടിട നിർമ്മാണങ്ങളിൽ മത്സരിക്കുക, കാര്യങ്ങൾ അട്ടിമറിയുക. മാത്രമല്ല വലിയ കെട്ടിടങ്ങൾ അത് അനാവശ്യമായി നിർമ്മിക്കുക എന്നത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. കെട്ടിടങ്ങളിൽ ഇപ്പോൾ അനാവശ്യമായ രൂപത്തിൽ ഒരാൾ കെട്ടിണ്ടാക്കുക, വീട് അയാൾക്ക് ആവശ്യമില്ലാത്ത രൂപത്തിനുണ്ടാക്കുന്നത് ഇസ്ലാമിന് പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. കാരണം അതിലെന്തുണ്ട്? ദുനിയാവിൽ ഞാനിവിടെ കുറേ കാലം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു വലിയ അയാൾ അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നുള്ളതിൻ്റെ വലിയ അടയാളമാണ്. അല്ലെങ്കിൽ ഫഹർ, അല്ലെങ്കിൽ പൊങ്ങച്ചം. ഒരാൾ ആവശ്യത്തിനുള്ളത് നിർമ്മിച്ചോ, ഇസ്ലാമിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിലൊക്കെ അമിതമാക്കുക, അതിരുവിടുക എന്നത് ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമാണ്. ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളായി വരുന്നതിൽ രണ്ടുണ്ടാവും, ഖൈറുണ്ടാവും ഷർറുണ്ടാവും. ദജ്ജാൽ വരുന്നത് ഷർറാണ്, എന്നാൽ ഈസാ നബി വരുന്നതോ ഖൈറാണ്. ദജ്ജാൽ വരുന്നത് ഷർറാണ്, എന്നാൽ ഈസാ നബി വരുന്നത് ഖൈറാണ്. രണ്ടും ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളുമാണ്. അപ്പോൾ ഖിയാമത്തിൻ്റെ നാളിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞ് വരുന്നതിൽ ഖൈറും ഉണ്ടാകും ഷർറും ഉണ്ടാകും. അങ്ങനെ സുമ്മൻ തലക്ക് ഇത് പറഞ്ഞ് വന്നാൾ തിരിച്ചുപോയി. ഫലബിസ്തു മലിയൻ, അമർ പറയുന്നു ഞാൻ കുറച്ച് കഴിച്ചു കൂട്ടി. സുമ്മക്കാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ഉമർ അതദ്രി മൻ സാഇൽ, വന്നതാരാണെന്ന് അറിയുമോ? ചില റിവായത്തുകളിൽ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ അബൂ ഹുറൈറയുടെ റിവായത്തിൽ കാണാം, ബുഖാരിയിലുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളിറങ്ങിപ്പോയി, പോയ ആളൊന്ന് തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സഹാബികൾ പുറത്ത് ചോദിക്കുമ്പോൾ ആൾ കാണാനല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നത് ജിബ്രീലാണ്. അപ്പോൾ പിന്നെന്താണ്? ഉമറിനോട് ഇങ്ങനെ ഉമർ കുറച്ചു നേരം കഴിച്ചുകൂട്ടി നബി ഉമറിനോട് അങ്ങോട്ട് ചോദിക്കുന്നത്. പണ്ഡിതന്മാരതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞു, ഉമർ ആ വന്ന് ആള് പോകുന്ന സമയത്തേക്ക് ഉമർ തിരിച്ചു പോയിരുന്നു. ഉമർ ഇതിന് സാക്ഷിയായിട്ടില്ല, ആര്? നബി വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് കണ്ടില്ല എന്ന സംഭവത്തിന് ഉമർ സാക്ഷിയായില്ല. പിന്നീട് ഉമറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കണം, ആ വന്ന ആൾ ആരാണെന്ന് അറിയുമോ? ഉമറെ, അത് ജിബ്രീലായിരുന്നു എന്ന്. അങ്ങനെ ഈ ഹദീസിനെ പണ്ഡിതന്മാർ യോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഉമർ പറഞ്ഞു, ആരാണെന്ന് ചോദിച്ചപ്പോൾ, ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹു റസൂലു ആലം, അത് സഹാബത്തിൻ്റെ മര്യാദയാണ്, അള്ളാഹുവിനും എൻ്റെ റസൂലിനുമാണ് നന്നായി അറിയുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കാണത്, നബിയോടുള്ള മര്യാദ എന്ന നിരക്ക്. ഇന്നത്തെ കാലത്ത് കൗനിയായ വിഷയങ്ങൾ, എന്ന് മഴ പെയ്യും, അല്ലെങ്കിൽ ഒരാൾക്ക് എന്താ ഒരു കാര്യം അറിയില്ല, എന്ന് മഴ പെയ്യും അയാൾക്കറിയില്ല, എന്നാണ് ഒരാളുടെ വിവാഹം നടക്കുക അയാൾക്കറിയില്ല, അപ്പോൾ അള്ളാഹു റസൂലു ആലം എന്ന് പറയരുത്, അള്ളാഹു ആലം എന്നാണ് പറയേണ്ടത്. ഖാല ജബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈന്നഹു ജിബ്രീൽ, അത് വന്നത് ജിബ്രീലാണ്. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ദീനാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ദീനാണ്. ഇസ്ലാം, ഈമാൻ, എഹ്സാൻ, ഇതൊക്കെ ഇതാണ് ദീൻ. ദീൻ മൊത്തത്തിലിവിടെ ചുരുക്കി വിവരിക്കപ്പെട്ടു അത്രയും മഹത്തായ ഹദീസിലാണ്. ഇമാം ഇബ്നു റജബുൽ ഹംബലി പറഞ്ഞു, ദീൻ മുഴുവനായി ഈ ഹദീസിൽ പിന്നെ പറയപ്പെട്ടിരിക്കുന്നു. ഇനി സഹോദരങ്ങൾ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റിവായത്ത് ചെയ്യാൻ ഒരു കാരണമുണ്ട്. മഅബദുൽ ജുഹനി എന്നുപേരുള്ള ഒരു ഖദർ നിഷേധി, അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കുന്ന ഒരുവൻ ഒരു സ്ഥലത്ത് പുറപ്പെട്ടു. അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി യഹ്യ ഇബ്നു ഉമർ, അതുപോലെ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽഹിമ്യരി, ഈ രണ്ട് ചാബികൾ, യഹ്യ ഇബ്നു ഉമർ, ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽഹിമ്യരി, ഈ രണ്ട് ചാബികൾ എന്ത് ചെയ്തു? സഹാബികളോട് ചോദിക്കാൻ വേണ്ടി, കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി മദീനയിലേക്ക് ചെന്നു, ഹജ്ജിനോ ഉമർക്കോ വേണ്ടി ചെന്നു. അങ്ങനെ ഹിജാസിൽ വെച്ച് ഇബ്നു ഉമറിനെ കണ്ടു. എന്നിട്ട് ഇബ്നു ഉമറിനോട് പറഞ്ഞു, ഇത് ഇങ്ങനെ ചില ആളുകളുണ്ട് ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, അവരെ നീ കണ്ടാൽ നീ അവരെ അറിയിക്കുക. ഫഅഖ്ബിർഹും അന്നി ബരീഉ മിൻഹും വഅന്നഹും ബുറാഉ മിന്നി, എനിക്കവരുമായി ഒരു ബന്ധവുമില്ല, അവർക്ക് ഞാനുമായും ബന്ധമില്ല, അവരെ അറിയിക്കുക. എന്നിട്ട് ഇബ്നു ഉമർ പറഞ്ഞു, അവരെ ഇന്നത് കൂടി അറിയിക്കുക, അതായത് അവർക്ക് ഉഹ്ദ് മലയോളം സ്വർണമുണ്ട്, എനിക്കത് മുഴുവൻ അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും മാ ഖബില അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദരി, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്നവർ അള്ളാഹു അവരിൽ നിന്നത് സ്വീകരിക്കില്ല, ഉഹ്ദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും. സുമ്മ ഖാൽ, എന്നിട്ട് ഇബ്നു ഉമർ പറഞ്ഞു, ഹദ്ദസനി അബി ഉമർ ബിൽ ഖത്താബ്, എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിരിക്കുന്നു, ബൈനമ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസ് പറഞ്ഞു. അപ്പോൾ ഖദറിൻ്റെ ഒരു വിഷയം പറയാനാണ് ഇബ്നു ഉമർ ഈ ഹദീസ് ഒന്നാകെ ആർക്ക് പറഞ്ഞു കൊടുത്തത്? ഈ ചോദിക്കാൻ വന്ന യഹ്യ ഇബ്നു ഉമറിനു, ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽഹിമ്യരി എന്ന രണ്ട് സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഈ ഹദീസിൻ്റെ ഒരു ചുരുങ്ങിയ വിശദീകരണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതും കേൾക്കുന്നതുമായ ദീനിയായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മആസിക വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വമിൻ അൽ യഖീനി മാ തുഹവിനു ബിഹി അലൈനാ മുസീബാതി ദുനിയാ ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا وجعله الوارث منا وجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك